ഓക്കെ, ഇന്ന് 9 ജാനുവരി 2020 ഇന്നത്തെ 4th എപ്പിസോഡാണ് സോൾട്ട് മാംഗോട്രി പോഡ്കാസ്റ്റിൻ്റെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഡങ്കർക്ക് ഫിലിം, ക്രിസ്റ്റഫർ നോളൻ്റെ ഡങ്കർക്ക് ഫിലിമിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. സോ ഇന്ന് ആദ്യം നോക്ക്, ഡങ്കർക്ക് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പടമാണ്. അത് ഇതിവിടെ എന്ന് വെച്ചാൽ വേൾഡ് വാർ II സമയത്ത് ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമാണ് ആദ്യം ഈ ജർമ്മനിയുടെ ഈ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻവേഷൻ, യൂറോപ്പ് മൊത്തം പിടിച്ചടക്കാനുള്ള ഇൻവേഷൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് മെയിനായിട്ട് നിന്ന അമേരിക്കയ്ക്ക് മുമ്പേ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും. അപ്പം ഇവരാദ്യം ചെന്നപ്പം ഈ ജർമ്മൻകാർക്ക് ബ്ലിറ്റ്സ് ക്രീഗ് എന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു, യുദ്ധമുറകൾ. അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധമുറകളൊക്കെ ഉപയോഗിച്ച് അവർ ഈ ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും ഓടിച്ച് ഡങ്കർക്ക് എന്ന് പറഞ്ഞ് ഫ്രാൻസിലുള്ള ഒരു കടലിടത്തുള്ള ഏരിയ ഉണ്ട്, അങ്ങോട്ട് ഇവർ അങ്ങ് തള്ളി അങ്ങ് വിട്ട് അവിടെ എല്ലാവരും നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ചുമ്മാ അവിടെ ഈ പട്ടാളക്കാർ, ജർമ്മൻ പട്ടാളക്കാർ അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പോകാൻ പോലും ഇല്ല. അത്രയ്ക്ക് എന്താ പറയുക അവർ ചുമ്മാ പ്ലെയിനിൽ വന്ന് വെടിവെച്ചിട്ടു, അത്രയ്ക്ക് നിൽക്കുകയാണ്. ബീച്ചിൽ ആളുകൾ നേരെ നിൽക്കുക, ആ പടത്തിലെല്ലാം കാണിക്കുന്നു. സോ അത് ആസ്പദമാക്കിയുള്ള ഒരു പടമാണ്. അത് അവിടെ ഉള്ളവരെ ഏറ്റവും ദിവസം ബ്രിട്ടീഷിലെ സാധാരണ ആളുകളാണ് വന്ന് രക്ഷിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പടമാണ്. അപ്പം അതിൻ്റെ റിവ്യൂ ആണ് ഇനി വരാൻ പോണത്. ഓക്കെ, അപ്പോൾ പടത്തിന് മുമ്പ് ആദ്യം പടം ഉണ്ടാക്കിയാളെ കുറിച്ച് പറയാം. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു 5 വർഷമായിട്ട് കേരളത്തിലുള്ള ഒരു ഇതെല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരു 30-35 ആ ഏജിന് താഴെയുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങളെന്ന് പറയുന്നത് അത് തരുന്ന കണക്ക്, അദ്ദേഹത്തിൻ്റെ പടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കണക്ക് വേറൊരു പടത്തിനും കാത്തിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ആ കൂടിയുള്ളത് ശങ്കറിൻ്റെ ഒരു പടം ഇറങ്ങുന്ന ആ ഒരു എഫക്റ്റാണ്, അത് അത്രയ്ക്ക് നല്ല ട്രാക്ക് റെക്കോർഡാണ്. അപ്പം അദ്ദേഹം കൊണ്ടുവരുന്ന കൺസെപ്റ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഞാനാ കൂടി ആനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിലും ഹൈ ലെവൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ, സാധാരണ ഒരു ഹോളിവുഡ് പടത്തിലുള്ള കൺസെപ്റ്റുകളല്ല. അപ്പം ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ പടം ഹാൻഡിൽ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞപ്പോഴേ നല്ല എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി അതിൽ കൊണ്ടുവരുമെന്ന് അറിയാം. എന്നാൽ ഒരു ഹിസ്റ്റോറിക്കൽ പടമായതുകൊണ്ട് ഓവറായിട്ടും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം ആ ഒരു ബാലൻസ് അദ്ദേഹം എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആസ് യൂഷ്വൽ അദ്ദേഹം നമ്മളെ എന്താ പറയുക നിരാശപ്പെടുത്തിയിട്ടില്ല. പടം നല്ലതാണ്. ഇപ്പോൾ അവറേജ് എന്ന് വെച്ചാൽ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഇൻറ്റർസ്റ്റെല്ലാറും ഇൻസെപ്ഷനും പിന്നെ മൊമെൻറ്റും കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്കിഷ്ടം. ഈ പടങ്ങളിങ്ങനെ ജഡ്ജ് ചെയ്യാൻ ഒക്കത്തില്ല, കാര്യം അദ്ദേഹത്തിൻ്റെ പടം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. എങ്കിലും എനിക്ക് ആ ഏതാണ്ട് ആ ഒരു ലെവൽ തന്നെ അവർ എനിക്ക് തോന്നി ഡങ്കർക്ക് കൊള്ളാം. അവരും കാട്ടി അല്പം കൂടെ താഴെ, ആ 3 പടങ്ങളുടെ അത്ര വരത്തില്ല എങ്കിലും അതിൻ്റെ കൂട്ട് താഴെയായിട്ട്, എങ്കിലും എക്സലൻ്റ് ആയിട്ടുള്ളൊരു പടമാണ് ഡങ്കർക്ക്. സോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് ഈ ആളുകളുടെ ഈ വേൾഡ് വാർ II-ലുള്ള ഒരു ഈ പ്രത്യേക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്, ഒരു എന്താ പറയുക ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പേൾ ഹാർബർ ആക്രമണം കഴിഞ്ഞാൽ പിന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാവുന്ന ഒരു എന്താ പറയുക ഒരു ഇവൻ്റാണ് ഈ ഡങ്കർക്ക് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ അതിലുള്ള ഈ എന്താ പറയുക ഇതിന് ഇങ്ങനൊരു വാർ ഫിലിമാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ക്വാളിറ്റിയും പിന്നെ സോൾജറിൻ്റെ കണ്ണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, അതിലുള്ള കമാൻഡ് സ്ട്രക്ചറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതെല്ലാം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക പ്യുറായിട്ടുള്ള ഒരു വാർ ഫിലിമെന്ന് തന്നെ നമുക്ക് പറയാൻ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റഫർ നോളൻ എന്തായാലും ഒരു വെറൈറ്റി കൊണ്ടുവരുമല്ലോ. ആ വെറൈറ്റി ഉള്ളത് എന്താ പറയുക ഇതിൻ്റെ പേസിങ്ങിലാണ്. ആക്ച്വലി പേസിംഗ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാം, ഇതിൻ്റെ ഒരു ഇതിലൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് വെച്ചുള്ളൊരു കളിയുണ്ട്, ടൈം വെച്ചുള്ള പെർസ്പെക്റ്റീവ്. എന്തായാലും ഇനി അങ്ങോട്ട് സ്പോയിലർ അലേർട്ട് പറയാണ്, ഇനി കഥയിലോട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡങ്കർക്ക് ഫ്രാൻസിലാണ്. ടൈം പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് 26 മെയ് മുതൽ 4 ജൂൺ വരെ 1940-ലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം ഇതിൽ നാസിയുടെ നാസി ടീം അവന്മാരുടെ പട്ടാളക്കാരെ, ഈ ജർമ്മൻ പട്ടാളക്കാരെ ഫ്രാൻസിലുള്ള ഈ ഏരിയ മൊത്തത്തിൽ വളയണം. ഒരു ഭാഗത്ത് ശത്രുക്കൾ, മറ്റേ ഭാഗത്ത് കടൽ. ഏതാണ്ട് ചെകുത്താനെ കടലിൽ നടക്കുന്ന ഇതിലും വ്യക്തമായിട്ടൊരു സിറ്റുവേഷൻ വേറെ ഇല്ല, ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത് തന്നെയാണ്, ചെകുത്താനെ കടലിൽ നടക്കുക തന്നെ. എന്തായാലും ഈ അവസ്ഥയിൽ ബ്രിട്ടീഷുകാർ ഏതാണ്ട് ബ്രിട്ടീഷിലെ സാധാരണ ആളുകൾ ഏറ്റവും അവസാനം ഏതാണ്ട് 300,000 സൈനികരാണ് നിരീക്ഷിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച്. അപ്പോൾ അത് അതിൻ്റെ ഒരു കഥയുടെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഈ ഒരു പട്ടാളക്കാരൻ്റെ പെർസ്പെക്റ്റീവിലാണ്, ഡയലോഗൊന്നുമില്ല, ഒരുതായിട്ട് ഡയലോഗ് വളരെ കുറവുള്ള പടമാണ്. ഇതിൽ ഈ പട്ടാളക്കാരെ ആദ്യം അവിടുത്തെ പട്ടാളക്കാരൻ്റെ പെർസ്പെക്റ്റീവ് അവിടെയുള്ള എന്താ പറയുക സിറ്റുവേഷനും ബാക്കിയെല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് ഇവർ തീരത്തോട്ട് വരുമ്പം ആളുകളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പം അതൊക്കെ വിഷ്വൽ കിടിലോ, മുകളിൽ നിന്ന് ഇത് കണക്ക് ആളുകളെ നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് ആദ്യം ശബ്ദം കേൾക്കും. അത് കഴിയുമ്പം ഈ പ്ലെയിനുകൾ പറന്ന് വന്ന് വെടിവെക്കുകയാണ്. ഈ ചുമ്മാ വെടിവെച്ചിട്ടങ്ങ് പോവുക, കാര്യം അവർക്ക് അങ്ങനെ വെടിവെച്ചാൽ മതി. ഒരു ഒരു ബോംബിടെ വെടിവെക്കുക കഴിയുമ്പോൾ ബീച്ച് മൊത്തം ആളുകളായിട്ട് എന്തായാലും മരിക്കും. ഇവർക്ക് അവരുടെ പട്ടാളക്കാരെ ഇറക്കി റിസ്ക് ചെയ്ത ആളുകളെ കൊല്ല പോലും വേണ്ട. ഈ സിറ്റുവേഷൻ ഇവരുടെ അടുത്ത് നടക്കുന്നു. ഇത് ഒരു ട്രാക്ക്, മൂന്ന് ട്രാക്കായിട്ട് കാണണം പടത്തെ. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ്, ഒരു ബ്രിട്ടീഷ് സാധാരണ സിവിലിൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ്. അതിൽ ഒരു ബ്രിട്ടീഷ് നാവികനും അയാളുടെ മകനും പിന്നെ അയാളുടെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പയ്യൻ. ആ പയ്യനും കൂടെ ബ്രിട്ടീഷുകാരെ എന്താ പറയുക ഈ ഇതിൻ്റെ ഈ റിവാക്വേഷൻ്റെ ഭാഗമായിട്ട് ഈ ബോട്ടുകൾ അവിടെ നിന്ന് എന്താ പറയുക ഇങ്ങനെ അതിനൊരു പേരുണ്ട്, ഇത് കണക്ക് ഇങ്ങനെ അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകും, ഇത് കണക്ക് ഈ ബോട്ട് ഞങ്ങൾക്ക് പട്ടാള ആവശ്യത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവർ ഈ ബോട്ട് ഇവർ രക്ഷിക്കാൻ പോവുക, പട്ടാളക്കാർ ചെയ്യുന്നതായിരുന്നു, ഇവർ തന്നെ പോവുകയാണ് രക്ഷിക്കാനായിട്ട്, അവരുടെ സ്വന്തം റിസ്ക് എടുത്ത് തന്നെ അവരങ്ങ് പോകും. അപ്പോൾ ഇവരിങ്ങനെ ബോട്ടിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഏറ്റവും അവസാനം ഇവരുടെ കഥ അവസാനിക്കുന്നു വെച്ചാൽ ഇവർ ചെല്ലുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നാവികനെ രക്ഷിക്കുന്നു, ആ നാവികൻ അവനെ റിസ്ക് എടുത്ത് രക്ഷിക്കുന്നു, ആ നാവികൻ ഏറ്റവും അവസാനം എന്തുവാ ഇവർ ഏറ്റവും അവസാനം എത്തി പട്ടാളക്കാരെ രക്ഷിക്കൊണ്ട് വരുന്നു. അതാണ് ഒരു ട്രാക്ക്. ഈ ബീച്ചിലുള്ള ആളുകൾ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം അത് വന്ന് മെർജ് ചെയ്യുന്നത് ഈ ആളുകൾ, ഈ ബീച്ചിലുള്ള പട്ടാളക്കാരുടെ കൂടെയുള്ള ആളുകളെ എല്ലാം കൂടെ രക്ഷിക്കുന്നതാണ് ആ ട്രാക്കും ഈ ട്രാക്കും കൂടെ വന്ന് കയറുന്ന ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു ഒരു മെർജിങ് പോയിൻറ്റ്. എന്തായാലും ബീച്ചിലുള്ള ആളുകൾ കുറേ ബുദ്ധിമുട്ടും അതൊക്കെ ഈ പടത്തിലുണ്ട്, ഏറ്റവും അവസാനം അവരെ രക്ഷിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു യുദ്ധ എന്താ പോർവിമാനം മുകളിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫൈറ്റ് നടക്കുന്ന ഇവരെ ഏറ്റവും അവസാനം പോർവിമാനത്തിൽ അതുപോലെ ആൾ ടോം ഹാർഡിയാണ് അതിൽ മെയിൻ ആൾ. ഇതിലെനിക്ക് ആകെ പേരെടുത്ത് അറിയാവുന്ന ടോം ഹാർഡി മാത്രം, ബാക്കി എല്ലാവരും ഒരാളെ എനിക്ക് അല്ലാതെ അറിയാം, കണ്ടറിയാം, ബാക്കി എല്ലാവരും പുതിയ ആളുകൾ. അവിടെയൊക്കെ മെയിൻ ആളുകളായിരിക്കും, നമുക്ക് പുതിയതാണ്. എന്തായാലും ആശാൻ ഏറ്റവും അവസാനം എന്തുവാ ഈ ഒന്ന് രണ്ട് ഒരു 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 ആക്ച്വലി രണ്ട് രണ്ട് പ്ലെയിനുകൾ വെടിച്ചിടും. ഒരു പ്ലെയിനെ വെടിവെച്ചിട്ട് കഴിയുമ്പോൾ ഫ്യൂല് തീരും, ഫ്യൂല് തീർന്ന് ഗ്ലൈഡ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഏറ്റവും അവസാന ക്ലൈമാക്സിലെത്തുമ്പോൾ വെടിവെച്ചിടും. അതൊക്കെ മാസ് സീനാണ്. എന്തായാലും ഇതിൽ മൂന്നിലുള്ള ആ ട്രാക്കുകളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം ഏതാണ്ട് ഒരാഴ്ചയാണെന്ന് തോന്നുന്നു നടക്കുന്ന ഈ കരയിലുള്ള കാര്യങ്ങൾ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് മൂന്ന് ദിവസമെങ്കിലും എന്തായാലും ഉണ്ട്. രണ്ടാമത്തെ അത് പട്ടാളക്കാരൻ്റെ പെർസ്പെക്റ്റീവ്, ബോട്ടിലുള്ള പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം ഉള്ള ആളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം, അവരപ്പുറത്ത് നിന്ന് ഇവിടം വരെ വരണ്ടേ, ഏതാണ്ട് ഒരു ദിവസം പോലും എടുക്കത്തില്ല. മൂന്നാമത്തെ ആകാശത്തുള്ളതെന്ന് പറയുന്ന ഒരു ദിവസം പോലും ഇല്ല, മൂന്നാല് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ അതാണ് ഇതിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ്. അതിങ്ങനെ മെർജ് ചെയ്യുന്നത് ആ മൂന്ന് ട്രാക്കും കൂടെ ആശാൻ നല്ല നാച്ചുറലായിട്ട് കൊണ്ടുവന്ന് മെർജ് ചെയ്യിപ്പിക്കും. അതൊക്കെ നോളനെ കൊണ്ടേ പറ്റത്തുള്ളൂ. എന്തായാലും അവസാനം അത് പടം കണ്ടാലും മനസ്സിലാവത്തില്ല, നോളൻ പടങ്ങളുടെ റിവ്യൂ എടുക്കുമ്പോൾ കുഴപ്പമില്ല, പറഞ്ഞു തന്നാൽ ഇപ്പം തന്നെ മൊമെൻറ്റോടൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒന്നും മനസ്സിലാവത്തില്ല, പറഞ്ഞു വരാൻ ഒക്കത്തില്ല, അങ്ങനത്തെ ഒരു പടങ്ങളാണ്. എന്തായാലും ഇത് ഡങ്കർക്ക് കണ്ട് കണ്ടത് വലിയ സ്ക്രീനിൽ, സാധാരണ പറയുന്ന നമുക്ക് വലിയ സ്ക്രീനിൽ കണ്ടേ കാര്യം ഐമാക്സിലവന്മാർ ഈ ഒരു ഷിപ്പിൻ്റെ മുകളിൽ നിന്നുള്ള ഷോട്ടൊക്കെ ഉണ്ട്, അത് എങ്ങനെ എടുത്തെന്ന് ഒരു പിടിയില്ല. പിന്നെ ഈ പ്ലെയിൻ ഫൈറ്റിൻ്റെ ഷോട്ട്സ് അതൊക്കെ അവരെങ്ങനെ എടുത്തെന്ന് അറിയത്തില്ല, വിഷ്വൽ എഫക്ട്സ് ആണോ അതോ ശരിക്കും പോയി പ്ലെയിൻ പുറത്ത് എടുത്തതാണോ ഒന്നും നമുക്ക് അറിയാക്കത്തില്ല. ഇതിൽ വിഷ്വൽ എഫക്ട്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ ഒക്കത്തില്ല. ചില ആളുകൾ പറയുന്ന ഇത് കണക്ക് ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ എഫക്ട്സ് ഉണ്ടെന്നേ നമുക്കറിയാൻ പറ്റും. ഇതിലെങ്ങനെയാണ് ഇതിൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ല, ശരിക്കും നടന്നത് കണക്കാണ്, അവിടെ ഉള്ളത് കണക്കാണ്, അതൊക്കെ പക്കയാണ്. എന്തായാലും പടം പോയി കാണണം. ഞാനൊരു 8.5 out of 10 ആണ് ഇതിന് കൊടുക്കുന്നത്. ഇതിൽ വേറെ എങ്ങനെ പറയാനാണെങ്കിൽ സിനിമാറ്റോഗ്രഫിയും സ്കോറും എല്ലാം എല്ലാം കിടിലമാണ്, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. എന്തായാലും ഇതാണ് ഡങ്കർക്ക്. ഡങ്കർക്ക് എന്തായാലും പോയി കാണുക. പോയി കാണുക എന്ന് വെച്ചാൽ ഇനിയും പറ്റത്തില്ല, നല്ലൊരു 1080p എങ്കിലും 1080p പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നല്ലൊരു 4K TV അപ്പ് സ്കെയിൽ ചെയ്ത് കാണുക. 4K പ്രിൻ്റ് കിട്ടാന്നുണ്ടെങ്കിൽ ഒരു എങ്കിൽ 4K പ്രിൻ്റെങ്കിൽ 4K പ്രിൻ്റ് കാണുക. അത് നിങ്ങളുടെ എന്താ പറയുക ഒരു റേഞ്ച് അനുസരിച്ചിരിക്കും. എന്തായാലും പടം അങ്ങനെ തന്നെ കാണണം, വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റിയ പടമാണ്. നോളൻ്റെ പടങ്ങളിൽ ഒരു സാധാരണ ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ ഏറ്റവും എന്താ പറയുക അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു പടം എന്ന് പറയുന്നത് ഡങ്കർക്കാണ്. ബാക്കിയുള്ള പടങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അല്പം കൂടെ ഇരുന്ന് ചിന്തിക്കണം. ഇത് ഇരുന്ന് ചിന്തിക്കാനായിട്ടൊന്നുമില്ല, എല്ലാം കണ്ട് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും കാര്യം എന്താണ്. പ്രത്യേകിച്ച് ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയതുകൊണ്ട് നമുക്കിതിൽ നോളന് ട്വിസ്റ്റ് ഒന്നും ഇടാൻ ഒക്കത്തില്ല, ഇതിൽ മിസ്റ്ററി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം നടന്ന കാര്യമാണ്, ഒരു ഡോക്യുമെൻ്ററി കണക്കാണ് പക്ഷേ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിലിങ്ങനെ മിസ്റ്ററി ഒന്നുമില്ല. അതിൽ മിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തേക്കുന്ന ആളുകൾ പേരൊന്നുമില്ല, ആളുകൾക്ക് അറിയാത്ത ഓരോ ആ ഒരു സോൾജർ എന്നേ ഉള്ളൂ, സെയിലർ എന്നേ ഉള്ളൂ, പൈലറ്റ് എന്നേ ഉള്ളൂ. അല്ലാതെ അവർക്ക് പ്രത്യേകം പേരോ അയാൾ അവർക്കൊരു ക്യാരക്ടറൈസേഷനായിട്ട് അങ്ങനെ ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു സൈനികനും അല്ലെങ്കിൽ ഏതൊരു സാധാരണ ബ്രിട്ടീഷുകാരനും അതാവാം, ആ ഒരു ക്യാരക്ടറാവാം. അങ്ങനെയാണ് എടുത്തേക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ കണക്ക് 8.5 out of 10 ആണ് ഒരു റേറ്റിംഗ്. പടം പോയി കാണുക. ഓക്കെ, എന്തായാലും ഇനി അടുത്ത റിവ്യൂവിൽ കാണാം.